അറിയപ്പെടുന്ന ഒരു ചിന്തകൻ, കവി, ഗ്രന്ഥകാരൻ, സംഘാടകൻ, മിഷൻ ലീഡർ, ദാർശനികൻ, അന്വേഷണത്തിലെ നമ്മുടെ ഇന്നത്തെ അതിഥി ഒട്ടേറെ സവിശേഷണങ്ങൾക്ക് അർഹനാണ്. ബഹുമാനായ സാജു ജെ മാത്യു. സാജുവിനെ വളരെ സ്നേഹപൂർവ്വം, ആദരപൂർവ്വം സദ്ഗമയായാലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഈ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുരച്ച ഒട്ടേറെ ലോക സംഭവങ്ങൾ സമീപകാലത്ത് ചരിത്രത്തിലുണ്ടായി. ഈ സുനാമി, ഗുജറാത്തിലെ ഭൂകമ്പം, ഒറീസയിലെ പ്രളയം, ഈ ക്ഷാമവും ഭൂകമ്പം, ഇങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ, സത്യത്തിൽ ദൈവത്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പങ്ക് ഇതിൽ എന്താണുള്ളത്? ഒന്ന് വിശദമാക്കാം.
ശരിക്കും പറഞ്ഞാൽ ക്ഷാമത്തെയും ഭൂകമ്പത്തെയും നമ്മൾ രണ്ടായിട്ട് കാണണം. കാര്യം ക്ഷാമം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദുരാഗ്രഹത്തിൻ്റെയും വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പങ്കുവയ്ക്കാത്തതിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്.
സ്വാർത്ഥതയില്ല.
എന്നാൽ ഭൂകമ്പം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇന്നുള്ള പഠനങ്ങൾ പലപ്പോഴും പറയുന്നത് മനുഷ്യൻ ആർത്തിയോടുകൂടെ ഡാമൊക്കെ കെട്ടിപ്പൊക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതിന് ഭൗതികമായ ഒരു കാരണം നമ്മൾ എപ്പോഴും അതിൻ്റെ മുന്നിലുണ്ടെങ്കിലും ഞാൻ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഇതിനകത്തൊക്കെ ഒരു ദൈവത്തിൻ്റെ കരം നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന്.
ഈ ദൈവത്തിൻ്റെ കരം എന്ന് പറഞ്ഞാൽ അത് ദൈവശിക്ഷയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്.
നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആളുകളുടെ ഒരു ചിന്ത ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്
ചെറുപ്പം പോലെ പലർക്കും
മനസ്സിലിങ്ങനെ കയറിയിട്ടുണ്ട്. എന്നാൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് കോപമല്ല, ദൈവത്തിൻ്റെ സ്ഥായിയായ ഭാവം സ്നേഹമാണ്. കാരണം ദൈവവചനത്തിൽ തന്നെ പറയുന്നത് ദൈവം സ്നേഹം തന്നെയാകുന്നു എന്നാണ്.
അപ്പോൾ ഈ ദൈവം ഇത്ര സ്നേഹവാനാണെങ്കിൽ എന്തുകൊണ്ട് ദുരന്തങ്ങൾ അനുഭവിക്കുക? അതൊരു ശിക്ഷയല്ലേ?
ദുരന്തങ്ങളെ ശിക്ഷയെന്ന് വിളിക്കുന്നതിനേക്കാൾ ചികിത്സയെന്ന് വിളിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
ഒന്ന് വിശദീകരിക്കാം.
ഇപ്പം നമുക്ക് ഒരാൾക്ക് ക്യാൻസർ വന്നു, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്, ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പറഞ്ഞു ഈ അവയവം മുറിച്ചു മാറ്റണം. ആ സർജറി, ശസ്ത്രക്രിയ വേദനാജനകമാണ്, നമ്മുടെ ഭാഷയിൽ ദുരന്തമാണ്. പക്ഷേ ഒരു ഡോക്ടർ അത് ചെയ്തില്ലെങ്കിൽ മരണമായിരിക്കും ഫലം. അപ്പോൾ ഈ ദുരന്തം എന്ന് നമ്മൾ വിളിക്കുന്ന ശസ്ത്രക്രിയ ശരിക്കും ശിക്ഷയല്ല, ചികിത്സയാണ്. ചികിത്സയുടെ ഭാഗമാണെന്നല്ല, അതാണ്
ചികിത്സ.
അപ്പോൾ അവിടെ ഈ ചികിത്സ കൊണ്ട്, അല്ലെങ്കിൽ ആ ചികിത്സ ചെയ്യുന്നതിലൂടെ ഡോക്ടർ ശിക്ഷകനല്ല, രക്ഷകനാവുകയാണ്.
അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ദുരന്തങ്ങൾ കൂടെ ദൈവം മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായി തീരുന്നു എന്നാണ് പറയുന്നത്.
വാസ്തവം പറഞ്ഞാൽ നമ്മൾ ദുരന്തങ്ങളെ ചികിത്സ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് തന്നെയാണ് ബെറ്റർ എന്നാണ് എൻ്റെ ചിന്ത. നമുക്ക് ഒരുപക്ഷെ അത് പെട്ടെന്ന് കൂടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും അടുത്ത് ഒരു ചർച്ചുണ്ട്, ടൈംസ് സ്ക്വയർ ചർച്ച്. അവിടെ അന്ന് അവർ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ പാസ്റ്ററുടെ പേര് ഡേവിഡ് ലൂക്കസ് എന്നാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആൾക്കാരുമാണ് ആദ്യമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ സിവിലിയൻസ്. ഫയർഫോഴ്സും മറ്റുള്ളവരും വന്നെങ്കിലും ആദ്യമെത്തിയ സിവിലിയൻസ്. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ ഭാഷയാണ്. അമേരിക്ക ദൈവത്തിൽ നിന്ന് ദിനംതോറും അകന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മടങ്ങി വരാനായിട്ട് ദൈവം അമേരിക്കയോട് പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് ഡോളറിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അവരുടെ ആശ്രയം ഡോളറിലും അവരുടെ സാമ്പത്തിക മേന്മയിലും സാങ്കേതിക
തികവിലുമാണ്.
യെസ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് അവരെ മടക്കി വരുത്താനായിട്ട് ഒരു ദുരന്തം, ഒരു ഭീകരാക്രമണം തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു ഭീകരാക്രമണം പോലും വാസ്തവത്തിൽ എന്താണ് ദൈവത്തിൻ്റെ രക്ഷയുടെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
ഈ ദൈവത്തിന് ദുരന്തങ്ങളുടെ ഭാഷ മാത്രമേ ഉള്ളൂ
എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് അറിയുന്നത്, മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത് ദുരന്തങ്ങളുടെ
ഭാഷയായിരിക്കും. തീർച്ചയായിട്ടും.
ഒരു രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അത് ദൈവത്തിൻ്റെ ഒരു ഭാഷയാണ്. മഴ നമുക്ക് ലഭിക്കുന്നു, അതും ദൈവത്തിൻ്റെ ഭാഷയാണ്. പുല്ലും ചെടിയും പൂക്കളും സൗരഭ്യം തരുന്ന പൂക്കളും എല്ലാം ദൈവത്തിൻ്റെ ഭാഷയാണ്. പക്ഷേ സൂര്യൻ്റെ ആ ഉദയം നമുക്ക് ഒരു സന്തോഷകരമായ കാര്യമാണെങ്കിൽ നമ്മളാരും സാധാരണഗതിയിൽ സൂര്യപ്രകാശത്തിന് വേണ്ടിയൊന്നും ദൈവത്തിന് നന്ദി പറയാറില്ല. നമ്മൾ മഴയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയാറില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ സൂര്യതാപം കുറച്ചുകൂടെ ഉയർന്നിട്ട് വരൾച്ചയായിപ്പോയോ, അല്ലെങ്കിൽ മഴ ഒന്നുകൂടൊന്ന് വർദ്ധിച്ചിട്ട് വെള്ളപ്പൊക്കമായിപ്പോയോ, ഉടനെ നമ്മൾ ചോദിക്കുന്നത് എവിടെ ദൈവം, ദൈവത്തിന് ഈ ഭാഷയുള്ളോ, ദൈവം ഇങ്ങനെ ചെയ്യത്തുള്ളോ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷകളെ മനസ്സിലാക്കാതെ വരുമ്പോൾ ഒരു പക്ഷേ ദൈവം നമ്മളെ ഒന്ന് തട്ടി ഉണർത്താനായിട്ട് ദുരന്തത്തിൻ്റെ ഭാഷ ഉപയോഗിക്കേണ്ടി വന്നേക്കാം.
എന്നാലും മറ്റൊരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തുകൂടെ?
അതെ, തീർച്ചയായിട്ടും ചെയ്യാമെന്നാണ്.
ഈ ആത്യന്തികമായ ദുരന്തത്തിൽ വന്നുവിടുന്നതിന് മുമ്പ് ദൈവം തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചു ഒരു കാര്യം പറയാം. ഞാൻ ഒരിക്കൽ ആഗ്ര ബോംബെ ഹൈവേയിൽ രാത്രിയിൽ ഒരു ടാക്സി യാത്ര ചെയ്യാം. അപ്പം രാവിലെ തൊട്ട് തന്നെ എൻ്റെ കൂടെ ആ ടാക്സി ഡ്രൈവറുണ്ട്, വളരെ ക്ഷീണിതനാണ്. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഡൽഹിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഇവന് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പം ഞാനോട് ചോദിച്ചു എനിക്ക് രാത്രി ഉറക്കം വരും. അവൻ പറഞ്ഞില്ല, ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന പ്രശ്നമേ ഇല്ല, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് എവിടെ ഡാബ കണ്ടാലും ഞാൻ പറയാം അവിടെ ചായ കുടിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അവനെ കൊണ്ട് ചായ കുടിപ്പിക്കുമായിരുന്നു. ഹിന്ദുക്കാരനാണ് ഡ്രൈവർ. അപ്പം ഇടയ്ക്ക് ഇവനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
പെട്ടെന്ന്
രാത്രി ഒരു മണിയായി. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവൻ ഉറങ്ങുകയാണ്. പക്ഷെ ഉറങ്ങുകയാണെങ്കിലും വണ്ടി പൊക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്പീഡ് പൊക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ മുന്നിൽ ഒരു 16-ton ലോറി മുകളിൽ നിരക്കി പോകുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ ഇടിക്കും, ഒരു സംശയമില്ല. അപ്പം എൻ്റെ പേര് കല്ലു എന്നാണ്. അപ്പം ഞാൻ പുറകെ ഇരുന്ന് വിളിച്ച് കല്ലു. പക്ഷെ ഇവന് യാതൊരു കുലുക്കവും ഇല്ല,
ഉറക്കമാണ്,
കല്ലുപോലിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ പെടലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ തോളയിൽ ഇങ്ങനെ തൊട്ടി തട്ടിട്ട് വിളിച്ചു കല്ലു എന്നിങ്ങനെ വിളിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ രസം അന്നേരം ഇവൻ ഉണർന്നില്ലെന്നുള്ളതാണ്. പിന്നെ എൻ്റെ പെടലേക്ക് അവർ വെട്ടം കൂട്ടി നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ വിട്ടിട്ട് ഉണഞ്ഞു. അപ്പം പെട്ടെന്ന് ഇവൻ ഒന്ന് ഉണന്ന് ഇട്ടൊക്കെ ഉടഞ്ഞ് ബ്രേക്ക് കൂട്ടി ഒരു കുറച്ച് മീറ്റേഴ്സ് ആ മുന്നേ പോയ ലോറിയുടെ കുറച്ച് മീറ്റേഴ്സ് താഴെ വന്നിട്ട് കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഉടനെ നീ പുറകെ പോയി കിടന്നു തുടങ്ങി. ഞാൻ ഡ്രൈവ് ചെയ്തു തന്നെ. അപ്പം പിന്നെ ഞാൻ തന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് കൊണ്ട് വന്നു. ഇവൻ ഡ്രൈവ് ചെയ്യാൻ വയ്യാത്തതിന് ഇവനെ വിളിച്ചുകൊണ്ട് പോയതിൻ്റെ ഒരു കാരണം തന്നെ. പക്ഷേ ഇവൻ നിങ്ങൾ ചിന്തിക്കുക, ഇവൻ എന്നോട് പറയുകയാണ് നിങ്ങൾ എന്തുപോയി കാണിച്ച്, നിങ്ങളെ സേവിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, നിങ്ങളുടെ ഡ്രൈവറാണ് ഞാൻ. അതെ, എൻ്റെ കഴുത്തിന് എന്ത് വെട്ടിയതെന്നൊരു കഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് വെട്ടിയില്ലെങ്കിൽ അവൻ്റെ ജീവൻ അപകടത്തിലാണ്. പിടലിയുടെ വേദന കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. പക്ഷേ ഇവൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ ദുരന്തത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. അതാണ് ദൈവത്തിൻ്റെ ഭാഷ എന്ന് ഞാൻ പറയാൻ കാര്യം. വേദപുസ്തകത്തിൽ തന്നെ ഇതിനൊരു ഉദാഹരണമുണ്ട്. ഈ ബാബിലോണിലെ പ്രവാസത്തിൽ ജനങ്ങൾ പോകുന്നതിനെ കുറിച്ച്, ജനങ്ങൾ പോകുന്നതിന് മുമ്പ് ദൈവം അവരോട് പല രീതിയിൽ ഇടപെടാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യിരെമ്യ പ്രവാചകനെ പല പ്രാവശ്യം സിദക്കിയ രാജാവിൻ്റെ അടുക്കൽ ദൈവം പറഞ്ഞയച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്നാൽ സിദക്കിയ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് യിരെമ്യ പ്രവാചകൻ സംസാരിച്ച ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് അവൻ തന്നെ തന്നെ താഴ്ത്തിയില്ല. അവിടുത്തെ വാക്കാണ് തന്നെ തന്നെ താഴ്ത്തിയില്ല. യിരെമ്യ പ്രവാചകൻ മാത്രമല്ല, താഴെ അവിടെ എഴുതിയിരിക്കുന്നത് അനേകം ദൂതന്മാരെ ദൈവത്തിൻ്റെ ദൂതുമായി ദൈവം അയച്ചു, ജനങ്ങളുടെ അടുത്തും അയച്ചു. പക്ഷെ ഇവരെന്താ ചെയ്യുന്നറിയാമോ, ജനങ്ങൾ അവരെ പരിഹസിച്ച് നിന്ദിച്ച് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ദൈവം ആദ്യമായിട്ട് ദുരന്തമൊന്നുമല്ല വരുത്തുന്നത്, ആദ്യം ഒരു നല്ല ഭാഷ
സൂചനകളോട്,
സൂചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ സൂചനകൾ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെയുള്ള വ്യക്തമായ സൂചനകൾ. നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ ഇവനൊക്കെ എന്തിനായി സുവിശേഷം പ്രസംഗം ഇറക്കുന്നു. വാസ്തവത്തിൽ ഒരു ആത്യന്തിക ദുരന്തത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കാനുള്ള സൂചനകൾ ദൈവം മനുഷ്യനിലൂടെ
കൊടുക്കുകയാണ്.
ഈവൻ ഡേവിഡ് വിൽകേഴ്സൺ 1997 അമേരിക്കയോട് ഒരു പ്രഭാഷണത്തിൽ, അമേരിക്കയോടുള്ള ഒരു പ്രഭാഷണത്തിൽ, ദൈവത്തിൻ്റെ വഴികളെ വിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് അമേരിക്ക പെട്ടുപോകുമെന്ന് ഒരു പ്രവചനം പോലെ പറഞ്ഞിരുന്നു. പ്രവചനം പോലെ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ പ്രവചനമൊന്നുമല്ല, അത് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ, ഇനിയെങ്കിലും മടങ്ങി വന്നില്ലെങ്കിൽ നാം. അപ്പോൾ ദൈവം എപ്പോഴും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ബാബിലോണിലേക്ക് അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യിരെമ്യ പ്രവാചകനും മറ്റ് ദൈവത്തിൻ്റെ ദൂതന്മാരായ പ്രവാചകന്മാരോ അല്ലെങ്കിൽ അന്നത്തെ പ്രസംഗകരോ ആരുമായിക്കോട്ടെ അവരുടെ അവരുടെ പ്രബോധനങ്ങളെയെല്ലാം അവരെ തള്ളിക്കളഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒടുവിൽ അവരെഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഉപശാന്തി ഇല്ലാതാകും വണ്ണം ദൈവത്തിൻ്റെ കോപം വർദ്ധിച്ചിട്ട് ദൈവം അവരെ നെബുക്കദ്നേസറിന് ഏൽപ്പിച്ചു കൊടുത്തുന്നതാണ്. പക്ഷേ ബാബിലോണിലേക്ക് പോയി 70 പ്രവാസം ഒരു ആത്യന്തിക ശിക്ഷയായിട്ടും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ദൈവത്തോടുള്ള സഹവർത്തത്തിൽ ഈ ഇസ്രായേൽ ജനത ജീവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ട് അവരെ പഠിപ്പിക്കാൻ ഒരു 70 ദൈവം ഉപയോഗിക്കുകയായിരുന്നു. ഈ അടിമത്തം പോലും വാസ്തവത്തിൽ ശിക്ഷയല്ല, ഒരു പരിശീലന കാലയളവാണ് അല്ലെങ്കിൽ ചികിത്സയാണ്. അവരുടെ അഹങ്കാരത്തിനും അവരുടെ ചിന്താഗതികൾക്കുമുള്ള ഒരു ചികിത്സ. 70 അടിമത്തത്തിന് ശേഷം അവരെ മടക്കിക്കൊണ്ടുവരികയും വേറെ രീതിയിൽ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചു നോക്കിയാൽ ഈ 70 അടിമത്തത്തിൽ കഴിഞ്ഞ ജനതയാണ് പിന്നീടുണ്ടായ ഏറ്റവും എന്താ റിലീജിയസ് ആയിട്ടുള്ള, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ഏറ്റവും അടുത്ത ജനങ്ങൾ, ഒരുപക്ഷെ ഇവിടെ താമസിച്ചവരെക്കാൾ കൂടുതൽ. അപ്പോൾ ഈ 70 പ്രവാസകാലം അടിമത്തത്തിൻ്റെ കാലഘട്ടം പോലും ദൈവത്തിൻ്റെ ശിക്ഷയല്ല, ആത്യന്തിക ദുരന്തത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വിടുതലാണ്.
ഈ ദൈവം ദുരന്തത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ഈ വലിയ ദുരന്തങ്ങളുള്ള ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ, അതോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ, അതിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം ദൈവത്തിൻ്റെ ഭാഷയാണെന്നെങ്കിൽ ദൈവം അത് എല്ലാവരോടും ഉപയോഗിക്കും. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് പിന്മാറി പോകുമ്പോൾ വ്യക്തിയിൽ നിന്ന് അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി ദൈവം ആ ഒരു ഭാഷയിലൂടെ അവനോട് സംസാരിക്കാൻ പറ്റുന്നു. ഒരു രാഷ്ട്രമാണെങ്കിൽ, ആ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ രാഷ്ട്രമാണെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം എല്ലാ രാഷ്ട്രങ്ങളും ദൈവത്തിൻ്റെയാണ്, ഞാൻ ആത്യന്തികമായി അത് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയോടാണെങ്കിലും അമേരിക്കയോടാണെങ്കിലും യൂറോപ്പിനോടാണെങ്കിലും ദൈവം വിവിധ ഭാഷകളിലൂടെ, സംഭവങ്ങളിലൂടെ, ദൈവം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നുമല്ല സംസാരിക്കുന്നത്, ദൈവം അനുഭവങ്ങളുടെ ഭാഷയിലൂടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഇതുപോലെ ഉള്ള ദുരന്തങ്ങൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഭാഷ ഉണ്ടെന്നാണ് എൻ്റെ
വിശ്വാസം. നമ്മൾ ഈ ദുരന്തത്തിൻ്റെ കാരണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു വരികയായിരുന്നു. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ എല്ലാ ദുരന്തങ്ങളും പാപത്തിന്റെ പരിണതഫലമാണ്?
അല്ലേ, അല്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെ പറയുന്നതാണ് ഇഷ്ടം, കാര്യം വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ വേദപുസ്തകത്തിൽ തന്നെ പല ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വ്യക്തികളുടെ ചരിത്രങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുപാടും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നീതിമാന്മാരായ ആളുകളുടെ ദുരന്തഫലങ്ങൾ ഇയ്യോബിന്റെ ബൈബിളിൽ പറയുന്നുണ്ട്. ഇയ്യോബിന്റെ ചരിത്രത്തില് ഇയ്യോബിന് സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടെന്നുള്ളതല്ല, മക്കളെല്ലാം നഷ്ടപ്പെട്ടു, ശരീരത്തിന്റെ സ്ഥിതി ആകപ്പാടെ വഷളായി, എല്ലാ രീതിയിലും ദുരന്തങ്ങളിലൂടെ ഏർപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കടന്നു പോകേണ്ടി വരുന്നുണ്ടെങ്കിലും വേദപുസ്തകം ഇയ്യോബിന്റെ പാപത്തിന്റെ ഫലമായിട്ടാണത് എന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും വാസ്തവത്തിൽ ഇയ്യോബിന്റെ പുസ്തകം തന്നെ രചിക്കപ്പെടുന്നത് നീതിമാനായ വ്യക്തി എന്തുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ദൈവശാസ്ത്രപരമായ ഉത്തരമാണ് ഇയ്യോബിന്റെ പുസ്തകം. പുതിയ നിയമത്തിലാണെങ്കിലും സെയിൻ പോള് കപ്പൽ ഛേദത്തിലാകപ്പെടുന്നു, പാമ്പ് കടിയേൽക്കുന്നു, പട്ടിണി കിടക്കേണ്ടി വരുന്നു, ദുരിതങ്ങൾ അനുഭവിക്കുന്നു, അടിയേൽക്കേണ്ടി വരുന്നു, പല രീതിയിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്തിനു വേണ്ടി? സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയങ്ങളാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പാപത്തിന്റെ പരിണതഫലമായിരിക്കണം നിർബന്ധമില്ല എന്ന് തന്നെയല്ല, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് നടന്നു പോകുമ്പോൾ പിറവിയിലേ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ശ്രദ്ധിക്കുന്നത് പിറവിയിലെ കുരുടനാണ്. അപ്പൊ ആളുകൾ ഇവനെ കണ്ടപ്പോൾ ചോദിക്കുന്നത്, ഇവൻ തെറ്റ് ചെയ്തിട്ടാണോ, ഇവന്റെ അമ്മയപ്പന്മാർ തെറ്റ് ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെയായത്? ഇന്നും മനുഷ്യന്റെ പ്രശ്നം എന്നാണ്, അവന്റെ കണ്ണു കാണാൻ വയ്യ എന്നുള്ളത് ആർക്കും വിഷയമല്ല,
ആരുടെ
ഭാവമാണെന്നുള്ളതാണ്. ജോണമക്കെ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഒരിക്കൽ പറഞ്ഞു, നമ്മളും പരീക്ഷന്മാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എ ബ്ലൈൻഡ് മാൻ ഓൺ ദ സ്ട്രീറ്റ് വാസ് നോട്ട് എ പേഴ്സൺ ഹു വാസ് ഇൻ നീഡ് ബട്ട് എ തിയോളജിക്കൽ പ്രോബ്ലം ടു ദ ഫാരിസീസ്. ദൈവശാസ്ത്രപരമായ പ്രശ്നമാണ്. ഇന്ന് നമ്മൾ മനുഷ്യനെ അല്ല കാണുന്നത്, അതിന്റെ പിന്നിലെ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ കർത്താവോട് പറയുന്ന, യേശു കർത്താവോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് രണ്ടുമല്ല. അതവർക്കൊരു പുതിയ അറിവായിരുന്നു, കാര്യം അവർ വേറെ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതായത് പാപം ഒന്നുകിൽ എന്തിന്റെ ഫലം,
അവന്റെ പാവം
അല്ലെങ്കിൽ അവന്റെ അമ്മയപ്പന്മാരുടെ പാവം. ഇതിനകത്ത് മറ്റൊരു തമാശയുണ്ട്, വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തമാശകളുണ്ട്. ഒന്ന്, ഇമ്മാർ എന്തൊരു മണ്ണൻ ചോദ്യമാണ് ചോദിക്കുന്നത് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഇവൻ പിറവിയിലെ കുരുടനാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ പിറവിയിലെ കുരുടന് അവൻ കുരുടനായത് അവന്റെ പാവം കൊണ്ടാണെന്ന് ചോദിക്കുന്നത് എന്തുമാത്രം വിഡിതമായ ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിലെ ഹ്യൂമറാണ് പറഞ്ഞത്. എന്നാല് കർത്താവ് പറയുന്നു അതിനകത്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതാണെന്ന്. അപ്പോൾ വലിയൊരു ഒരു ചോദ്യമുണ്ട്, ഒരു ദുരിതത്തിലൂടെയൊക്കെ എങ്ങനെയാണ് ദൈവത്തിന്റെ നാമം
മഹത്വപ്പെടുന്നത്
അല്ലേ? പക്ഷേ ദൈവം, അതായത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനാണ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇത് പ്ലാൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലേ? ദൈവം ഇതിങ്ങനെ പ്ലാൻ ചെയ്തത്, ഒരു ദുരന്തം, ദുരിതം. അപ്പോൾ നീതിമാനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു ദുരന്തം ഉണ്ടാകാം, പാപിയായ മനുഷ്യന്റെ ജീവിതത്തിലും ദുരന്തമുണ്ട്, പാപം കൊണ്ടും ഉണ്ടാകാം അല്ലാതെയും ഉണ്ടാകാം. ഇത് തിരിച്ചറിയുന്നതാണ് വാസ്തവത്തിൽ വിവേകം എന്ന് പറയുന്നത്. ന്യൂ ടെസ്റ്റമെന്റില് ജെയിംസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങളിൽ ഒരു വ്യക്തി രോഗിയാണെങ്കിൽ അവൻ ചർച്ചിലെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ദൈവം ക്ഷമിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ചെയ്തിട്ടില്ലെങ്കിലും ഇത് സംഭവിക്കാവുന്ന തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വ്യക്തിയെ കണ്ടിട്ട് അവൻ്റെ പാപമാണ് അവൻ ഈ ദുരന്തത്തിൽ വന്നതെന്ന് പറയാൻ നമുക്ക് യാതൊരു രീതിയിലും അവകാശമില്ല. ഒരുപക്ഷെ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു പദ്ധതിയായിരുന്നു. ഒരു ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന കവയത്രി, അന്ധയായ കവയത്രി, അവരുടെ 5 വയസ്സുള്ളപ്പോൾ അവർ അന്ധയായിത്തീർന്നു. 7000-ലേറെ സോങ്സ് അവർ, നമ്മളൊക്കെ പാടുന്ന പല പാട്ടുകൾ അവർ രചിച്ചതായ പാട്ടുകളാണ്. അവരുടെ ദുരന്തത്തിൽ നിന്നാണ് വാസ്തവത്തിൽ അത്രയും മനോഹരമായ ഗാനങ്ങൾ ഉണ്ടായത്. ജിയലസനെ പബ്ലിഷ് ചെയ്ത ജോണി എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് വീൽ ചെയറിൽ ജോണി ആയതിനു ശേഷമാണ് ജോണി നന്നായിട്ട് പാട്ട് പാടും, നല്ല പുസ്തകങ്ങൾ എഴുതും. മോർ ദാൻ 10 ബുക്സ് ഞാൻ ജോണിയുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ച്, ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെക്കുറിച്ച് ബില്ലി ഗ്രഹാം പ്രൊഡ്യൂസ് ചെയ്തൊരു ഫിലിമിൽ അവർ തന്നെയാണ് ജോണിയായിട്ട് ആക്ട് ചെയ്യുന്നത്. വളരെ നാച്ചുറലായിട്ട് ബ്രഷിൽ വെച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്ന, ഈവൻ വൈറ്റ് ഹൗസിൽ പോലും അവരുടെ ചിത്രം, നിക്സന്റെ ഭാര്യയ്ക്ക് അവർ സമ്മാനിച്ച ചിത്രം വൈറ്റ് ഹൗസിൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരു അവർ നല്ലൊരു സ്പോർട്സ് ഗേളായിരുന്നു, നല്ലൊരു സ്പോർട്സ് ഗേളായിട്ടുള്ള 17-ാമത്തെ വയസ്സിലാണ് ആക്സൺ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വളർന്നു വന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഒരു സ്വർണ്ണമെഡൽ നേടി കൊടുക്കുന്നതായിരിക്കും മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്രയും ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, കാര്യം 17 വയസ്സ് വരെയും അവർ ഈ പറയുന്നത് പോലെയുള്ള
അച്ചീവ്മെന്റ്സ്
ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും ആരും അറിയാതെ അവസാനിക്കേണ്ടിയിരുന്ന ഒരു ജീവിതം അവരുടെ ദുരന്തത്തിലൂടെയാണ് ലോകം മുഴുവൻ അറിയുന്നതെന്ന് തന്നെയല്ല, ലോകത്തിന് മുഴുവൻ ആശ്വാസമായ, അതായത് ആ പുസ്തകം ജോണി എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത് വായിച്ചിട്ട് തന്നെ നൂറുകണക്കിന് കത്തുകൾ നമുക്ക് ജിഎൽഎസിന് മറ്റും ലഭിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ദുരന്തങ്ങളൊന്നും പിന്നിൽ പാപങ്ങളില്ലാന്നല്ല, പാപങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്, അതിൻ്റെ പരിണിത ഫലങ്ങളുണ്ട്. പുകവലിക്കുന്നു, ക്യാൻസർ വരുന്നു, കള്ളു കുടിക്കുന്നു, കരള് പോകുന്നു, അവിശുദ്ധമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, മാരകമായ രോഗങ്ങൾ പിടിപെടുന്നു.
ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല,
ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതല്ല അതിനകത്തെ വിഷയം, അത് മനുഷ്യൻ വരുത്തി
വയ്ക്കുന്നതാണ്.
അപ്പോൾ അതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരന്തമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കുന്നതിനകത്ത് അർത്ഥമില്ല. എന്നാൽ അതേസമയം ഒരു പരിധി വരെ ഈ ദുരന്തങ്ങൾ നമ്മളെ മടങ്ങി വരാനുള്ള ഒരു പ്രേരണയായി തീരുന്നു എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല.
പറഞ്ഞു വന്നപ്പോൾ ആത്യന്തിക ദുരന്തം എന്നൊരു പദം പ്രയോഗിച്ചാണ്, എന്താ അതുകൊണ്ട് അർത്ഥമാണ്?
നമുക്ക് ഏതൊരു പാപത്തിനും പ്രത്യക്ഷത്തിലൊരു ദുരന്തമുണ്ട്. എൻ്റെ അവിശുദ്ധമായ ഒരു ബന്ധം, എൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുകയാണ്. എൻ്റെ ഭവനത്തിൽ എനിക്ക് പ്രവേശനമില്ലാതോ അല്ലെങ്കിൽ ഇനോ അവരുടെ മനസ്സുകളിൽ എനിക്ക് ഇടവില്ലാതെ വരും. അതൊരു ദൃശ്യമായ ദുരന്തമാണ്. പക്ഷേ അതിനേക്കാളും മുമ്പ് സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അവിശുദ്ധ ബന്ധം ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം നഷ്ടപ്പെടുത്തുന്ന ഒരു
വിശ്വസിക്കപ്പെടുന്നത്,
അതാണ് ആദ്യം വിച്ഛേദിക്കപ്പെടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ആത്യന്തിക ദുരന്തം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ വിച്ഛേദനമാണ്. ഏത് പാപത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. എന്നാൽ ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ഞാനിവിടെ അതിൻ്റെ തുടക്കത്തിൽ വേണമെങ്കിൽ എനിക്ക് മടങ്ങി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു പക്ഷേ വീണ്ടും എൻ്റെ കുടുംബത്തിൽ എനിക്ക് സ്ഥാനമുണ്ടാകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. എന്നാൽ അത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പിന്നീട് എനിക്ക് മടങ്ങി വരാൻ വയ്യാത്തൊരു സാധ്യത, അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമുണ്ടാകും. ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? ഞാൻ എനിക്ക് എൻ്റെ കുടുംബം മാത്രമല്ല, ദൈവവും നഷ്ടപ്പെട്ടു, കുടുംബവും നഷ്ടപ്പെട്ടു, ദൈവവും കുടുംബവും ഇല്ലാത്തവനായിട്ടാണ് ഞാൻ നിത്യതയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ നിത്യത മുഴുവൻ ഞാൻ ദൈവവും കുടുംബവും ഇല്ലാത്തവനായിട്ട് കഴിയേണ്ടി വരും. വാസ്തവത്തിൽ അതാണ് ആത്യന്തികമായ ദുരന്തം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇല്ലാതെയാക്കാൻ, അതായത് എൻ്റെ നിത്യതയിൽ ദൈവവുമായിട്ടുള്ള എൻ്റെ കൂട്ടായ്മ ഇല്ലാതെയാക്കാൻ ഞാൻ സമ്മതിക്കരുത്.
അപ്പോൾ ഈ ആത്യന്തിക ദുരന്തം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ നമ്മുടെ സൈഡിൽ നിന്ന് എന്താ ചെയ്യാൻ കഴിയുക? മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ കഴിയും?
ഭൂമിയിൽ വെച്ചാണ് ദൈവം മനുഷ്യനുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്.
അതെ,
അത് സ്വർഗത്തിൽ ചെന്ന് നഷ്ടപ്പെടുത്തില്ല.
ഇല്ല,
ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നേരെയാക്കാനായിട്ട് ഭൂമിയിലെ അവസരമുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം മനുഷ്യൻ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് മടങ്ങി വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൂടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ദൈവം ഇടപെട്ട് അവസരം മടക്കി വരുത്താനായിട്ട് പരിശ്രമിക്കുന്നത്. വേദപുസ്തകം വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹമാണത് എന്ന് ചിത്രീകരിക്കുന്നുണ്ട്. ഒരു പാവയും പാപത്തിന് മരിക്കാനായിട്ട് ദൈവം
അനുവദിക്കുന്നില്ല,
ഇഷ്ടപ്പെടുന്നില്ല. അനുവദിക്കുന്നില്ല എന്നുള്ളതല്ല, അതിനേക്കാൾ വലിയ
ഇഷ്ടപ്പെടുന്നില്ല,
ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിത്യമായിട്ട് അവൻ നഷ്ടപ്പെടുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക്, അല്ലെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക്, അവൻ്റെ നഷ്ടപ്പെട്ട ബന്ധങ്ങൾക്ക് അത് പുനഃസ്ഥാപിക്കാനുള്ള അവസരം ഭൂമിയിൽ വെച്ചുണ്ട്. ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് അതിനുള്ള
ഏറ്റവും
നല്ലതെന്നുള്ളത്. അതേ ഉള്ളു മാർഗം, വേറെ ഒരേ ഒരു മാർഗം അതാണ്. വാസ്തവത്തിൽ ദൈവം ഭൂമിയിലേക്ക് വന്നതും യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതും മനുഷ്യൻ അവൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധം ഇവിടെ പുനഃസ്ഥാപിച്ച്, ഞാൻ പറഞ്ഞല്ലോ മരിച്ചതിന് ശേഷം പുനഃസ്ഥാപിക്കാൻ, ഭൂമിയിൽ വെച്ച് തന്നെ പുനഃസ്ഥാപിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിത്യത ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിത്യത ചെലവഴിക്കുന്നതാണ് ദൈവം വിഭാവന ചെയ്യുന്നത്. പൗലോസിൻ്റെ ഒരു ഒരു ചിന്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പറയുന്നത് യേശു ക്രിസ്തു ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മരണമടഞ്ഞു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ദൈവവുമായിട്ട് നമുക്കൊരു ആക്സസ് കിട്ടുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് അതാണ്, അവങ്കിലേക്ക് നിങ്ങൾക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അതായത്
ദൈവത്തിങ്കിലേക്കുള്ള ഒരു പാലം പോലെ,
ദൈവത്തിങ്കിലേക്കുള്ള ഒരു പാലം പോലെ യേശു കർത്താവ് പ്രവർത്തിക്കുകയാണ്. അത് ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാറി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പൂർണ്ണമായ ആഗ്രഹവും താല്പര്യവും എല്ലാ മനുഷ്യരും ഒരുപോലെ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് പ്രവേശിച്ച് ദൈവിക സമാധാനം അനുഭവിക്കുകയും ദൈവത്തോടൊരുമിച്ച് നിത്യത ചെലവഴിക്കുകയും ചെയ്യണമെന്നാണ്. അതിന് നിങ്ങൾക്കും കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
ഇത് നമ്മോട് ഓരോരുത്തരോടുള്ള സന്ദേശമാണ്. ഈ മുന്നറിയിപ്പിനെ നാം അവഗണിക്കാതിരിക്കുക. ഇങ്ങനെയൊരു സന്ദേശം പങ്കുവെക്കുവാൻ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച അതിന് സാജുവിനോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നു. നമസ്കാരം. നന്ദി.